ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം, സൂരജ് സന്തോഷ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ കേരളത്തിലെ ഏറ്റവും മികച്ച ഗായകനായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ.
നമസ്കാരം, ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.
എന്തായാലും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സൂരജ് ഓസ്ട്രേലിയയിൽ എത്തിയിരുന്നു. അന്നൊരു ഗ്രൂപ്പിന്റെ കൂടെയാണ് എത്തിയത്. ഒരുപക്ഷെ അന്നാർക്കും ഈ ഒരു സൂരജ് സന്തോഷ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആർക്കും അറിയില്ലായിരുന്നു ഒരു പ്രമുഖ ഗായകനാണ്, അല്ലെങ്കിൽ പ്രമുഖ ഗായകനായി സംസ്ഥാന അവാർഡ് കിട്ടാൻ പോകുന്ന ഒരു ഗായകനാണ് വരുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അധികം ആരും അന്ന് ഒരു ഒരു ഫാൻ ബേസ് ഒന്നും ഓസ്ട്രേലിയയിൽ കിട്ടിയതുമില്ല എന്ന് തോന്നുന്നു അല്ലേ?
അന്ന് ഞാൻ ഓസ്ട്രേലിയയിൽ വന്നത് ശ്രീശാന്ത് അഭിനയിക്കുന്ന പുതിയൊരു ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനും അതിന്റെ അനുബന്ധിച്ച് ഉള്ള ഷോയിച്ച ഷോസിനുമാണത്. പിന്നെ എനിക്ക് എത്ര പേർക്ക് അറിയാം അറിഞ്ഞുകൂടാന്നുള്ളത് തന്നെ എനിക്കറിയില്ല. പിന്നെ മസാല കോഫിയുടെ പാട്ടുകൾ കേട്ടിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് വരാറുണ്ട്. ഓസ്ട്രേലിയയിൽ കുറച്ച് ഫാൻ ബേസ് മസാല കോഫിക്കാണ് എന്തായാലും. അപ്പം
തീർച്ചയായും ഇനിയിപ്പോൾ ആ ഒരു തലമല്ല, പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. എന്തായാലും സംസ്ഥാന അവാർഡ് കിട്ടിയ ഗായകൻ എന്ന് പറയുമ്പോൾ ഓക്കെ. എന്തായാലും ഞാൻ മസാല കോഫിയിലേക്ക് വരാം, സൂരജിന്റെ ആ ബാൻഡിലേക്ക് വരാം. അതിനുമുമ്പ് തന്നെ നമുക്ക് മറ്റു കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഈ ഇപ്പോ അവാർഡ് കിട്ടിയ ഗപ്പിയിലെ ആ ഒരു ആ പാട്ടിന്റെ ഏതാനും വരികൾ പാടിക്കൊണ്ട് തുടങ്ങാമോ?
തീർച്ചയായും. അതിന്റെ സെക്കൻഡ് ഹാഫിലെ കുറച്ച് വരികൾ ഞാൻ ആരംഭിക്കാം. കകതാരിലി ചെറുതേങ്ങൽ മാഞ്ഞിടും തിരിനീട്ടുനി കുളിരോർമകൾ തിരികെ വരും.
എന്തായാലും സൂരജനൊരു ഒരു പാട്ടുകാരൻ എന്നതിലെ നേട്ടം പോലെ തന്നെ ഒരു സൗഹൃദത്തിന്റെ വിജയം കൂടിയാണെന്ന് തോന്നുന്നു അല്ലെ? ഈ ഒരു ഗപ്പിയിലെ പാട്ട്, സുഹൃത്തുക്കൾ ചേർന്നുള്ള സിനിമ, തിയേറ്ററിൽ കാര്യമായി വിജയിച്ചില്ലെങ്കിൽ പോലും ഒരുപാട് അവാർഡുകൾ, എങ്ങനെയാണ് ആ ഒരു സൗഹൃദം ഈ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്നത്?
തീർച്ചയായും ഇതൊരു ഇതൊരു ഫ്രണ്ട്ഷിപ്പിന്റെയും കൂടി കഥയുണ്ട് ഈ ഗപ്പയ്ക്ക് പിറകിൽ. ഞാനും ഇവന്റെ മ്യൂസിക് കമ്പോസർ വിഷ്ണു വിജയും ജോൺ പോൾ ജോർജും ഞങ്ങൾ ചെറുപ്പം പോലെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്, തിക് ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ സിനിമാ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. ഒരുമിച്ചാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് ഒരു മൂവ് ചെയ്യുന്നത്. ഞാൻ കേരളത്തിലാണ്, ബേസിക്കലി ട്രിവാൻഡ്രത്തിനാണെങ്കിലും ഞാൻ ചെന്നൈയിലേക്ക് മൂവ് ചെയ്തിട്ട് ഒരു 10 വർഷമാവുന്നു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് ചെന്നൈയിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു കപ്പി എന്ന സിനിമ. അപ്പോ ജോൺ സംവിധാനം ചെയ്ത സിനിമയില് വിഷ്ണു ചെയ്ത പാട്ടില് വിഷ്ണു കമ്പോസ് ചെയ്ത പാട്ടില് ഞാനൊരു പാട്ട് പാടി വിഷ്ണുവിനും എനിക്കും അവാർഡ് കിട്ടുകയെന്നൊക്കെ പറയുന്നത്. പിന്നെ ആ സിനിമ അതല്ലാണ്ട് 4-5 അവാർഡ് ഈ സംസ്ഥാന അവാർഡിൽ നേടിക്കഴിഞ്ഞു. സോ അപ്പൊ അതൊരു ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിന്റെ ഒരു അത് അധ്വാനിച്ചതിന്റെ ഒരു കാര്യം കൂടിയാണെന്ന് ഞാൻ ഇപ്പോൾ ഞങ്ങൾ എന്തൊരു ഭയങ്കരമായ ഒരു മാനുഷിക പ്രവൃത്തിയൊന്നും കാണിച്ചിട്ടില്ല. ഇത് ചെയ്ത കാര്യം വളരെ ആത്മാർത്ഥതയോട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് കിട്ടിയ ഒരു അംഗീകാരം കൂടിയായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്.
തീർച്ചയായും. എന്തായാലും സൂരജ് ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു തനി മലയാളിയാണ് സൂരജ്, തിരുവനന്തപുരത്തുകാരനായ തനി മലയാളിയാണ് സൂരജ്. പക്ഷെ ഒരു ഗായകൻ എന്ന രീതിയിൽ സൂരജിനെ മലയാളത്തിൽ തിരിച്ചറിയുന്നതിനും അംഗീകാരങ്ങൾ കിട്ടുന്നതിനും ഒരുപാട് വൈകിയെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം തെലുങ്ക്, തമിഴ് എല്ലാം കഴിഞ്ഞിട്ട് മാത്രമാണ് മലയാളത്തിൽ പാടാനുള്ള അവസരം പോലും കിട്ടുന്നത്.
ഞാൻ പാടി തുടങ്ങുന്നത് തെലുങ്കിലാണ്. പ്ലേബാക്ക് സിംഗർ എന്റെ സിംഗിങ് കരിയർ തുടങ്ങുന്നത് തെലുങ്കിലാണ്. അതിനുശേഷം തെലുങ്കിൽ സ്ഥിരമായി പാടുന്നുണ്ട്, തമിഴിലും പാടുന്നുണ്ട്, കന്നഡയിലും പാട്ടുകൾ പാടുന്നുണ്ട്. മലയാളത്തിൽ ഞാൻ ആദ്യം പാടുന്ന പാട്ട് സെക്കൻഡ് ഷോ ചിത്രത്തിൽ, ദുൽഖറിന്റെ ഡെബ്യൂ മൂവിയായ സെക്കൻഡ് ഷോയിലാണ് ആദ്യമായി പാടുന്ന പാട്ട്. അതിനുശേഷം കുറച്ച് പടങ്ങൾ പാടി. പക്ഷെ അങ്ങനെ എടുത്തു പറയത്തക്ക പാട്ടുകൾ എന്ന് പറഞ്ഞാൽ റീസെന്റ് ആയിട്ട് വന്ന സൽസ, കുഞ്ഞിരാമനത്തെ സൽസ, പിന്നെ മസാല കോഫിന്റെ മ്യൂസിക് ഹലോ നമസ്തേ എന്ന പാട്ട്, ഹലോ നമസ്തേ എന്ന് പറയുന്ന പാട്ട്, അങ്ങനെ കുറച്ച് പാട്ടുകൾ മലയാളത്തിൽ പറയാം. പക്ഷെ എന്നാലും അവസരങ്ങൾ എനിക്കറിയില്ല, അത് ഓരോരുത്തരും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കാരണം ഞാൻ ഒരിക്കൽ അവസരങ്ങൾക്ക് പിന്നെ പിറകെ പോയിട്ടില്ല. അപ്പം നമ്മൾ തേടി വരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം എന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് നല്ല മ്യൂസിഷ്യൻ ആവുക, ഓരോ നിമിഷം മെച്ചപ്പെട്ടൊരു മ്യൂസിഷ്യൻ ആവുക എന്നുള്ള രീതിയിലാണ് ഞാൻ വയ്ക്കുന്നത്. ഓരോ ദിവസം എന്നെ തന്നെ ബീറ്റ് ചെയ്യണം, സാധിച്ചു. അതുകൊണ്ട് ഈ അവസരങ്ങൾ അത് മാത്രമല്ല, ഈ അതിനൊരു പരിഭവം ഒന്നും എനിക്ക് ഒരിക്കലും ഇല്ല. മലയാള സിനിമയിൽ എത്തിപ്പെട്ടത് വളരെ ലേറ്റ് ആയിട്ടാണെന്നുള്ള ഒരു പരിഭവമൊന്നും ഇല്ല.
ഓക്കെ, എന്തായാലും ഒരു സംഗീത പാരമ്പര്യം ഒന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് സൂരജ് വരുന്നതെന്ന് തോന്നുന്നു അല്ലേ?
അതെ അതെ.
എന്നിട്ട് എങ്ങനെയാണ് ഒരു ഗായകനായി മാറാനുള്ള?
അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതിന്. എനിക്ക് ആക്ച്വലി എന്റെ വീട്ടിൽ അങ്ങനെ രണ്ട് മൂന്ന് തലമുറ എടുത്തു നോക്കിയാലും തന്നെ ആരും ഈ മ്യൂസിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സംഗീതം അറിയാവുന്ന ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഫാമിലി ആദ്യത്തായിട്ട് മ്യൂസിക് ഒരു പ്രൊഫഷണലായിട്ട് എടുക്കുന്ന ആള് ഞാനാണ് ആദ്യത്തെ ഒരു ആൾ. പക്ഷേ ചെറുപ്പം മുതലേ ഞാൻ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തിരുന്നു പാട്ട് പഠിക്കാനാണെങ്കിലും. അവർക്ക് സംഗീതം അറിഞ്ഞുകൂടെങ്കിൽ കൂടി ഞങ്ങൾ എന്നെ പാട്ട് ക്ലാസ്സിൽ കൊണ്ടാക്കാനും അങ്ങനെ രാവിലെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ അച്ഛനിങ്ങനെ അച്ഛനും അമ്മയും ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ അമ്മയാണ് എല്ലാ കോമ്പറ്റീഷനും എന്നെ കൊണ്ടുപോകുന്നത്. അപ്പം ഒരു അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെയാണ് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നത്. കാരണം എല്ലായിടത്തും കൊണ്ടുപോവുക, അവിടെ കൊണ്ടുപോയി അത് കേൾപ്പിക്കുക, ഇത് കേൾപ്പിക്കുക, കോമ്പറ്റീഷനെ കൊണ്ടുപോവുക, അതിനുവേണ്ടി പ്രിപ്പേറിയിപ്പിക്കുക. സോ അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ട് അമ്മ ഇങ്ങനെ നുന്തിത്തള്ളി കൊണ്ടുപോകും. ഞാൻ മടിയനായിരുന്നു, അല്ല ഒന്നാന്തരം മടിയനായിരുന്നു. സോ അപ്പൊ എന്നെ ഇങ്ങനെ കൊണ്ടുപോയി എല്ലായിടത്തും കൊണ്ടുപോകുന്നത് അമ്മയാണ്. അപ്പം ഇപ്പോഴും എന്നെ ഇപ്പൊ കാണുമ്പോൾ എല്ലാരും ചോദിക്കും അമ്മയ്ക്ക് സുഖമാണോ, അമ്മയല്ലേ നിന്നെ ഇങ്ങനെ എല്ലാവർക്കും കൊണ്ടുനടക്കുന്ന അമ്മ, അമ്മയെ പറ്റിയാണ് എല്ലാരും ആദ്യം ചോദിക്കുന്നത്. അത്രത്തോളം അമ്മ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ മ്യൂസിക്കൽ കറക്ഷൻസ് ഒന്നും പറഞ്ഞുതരാൻ അവർക്കറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തുടക്കത്തിൽ കുറെ നമുക്കിപ്പം വീട്ടിൽ നിന്നൊരു മ്യൂസിക്കലി കറക്റ്റ് ചെയ്യാനൊന്നും എന്നെ ആരും ഇല്ലായിരുന്നു. പക്ഷെ ഗുരുക്കന്മാര് അതിനു വേണ്ടിട്ടുള്ള ഗുരുക്കന്മാരുടെ കീഴിൽ എന്തുകൊണ്ടോ ഞാൻ എത്തിപ്പെട്ടു. ഞാൻ സംഗീതം അഭ്യസിച്ചത് ഡോക്ടർ കെ മോനക്കുട്ടി, കൊല്ലം ജി എസ് പാരമ്പുരളി എന്ന് പറഞ്ഞ ഗുരുക്കന്മാരൊക്കെയാണ് ആദ്യം അഭ്യസിച്ചു വന്നത്. പിന്നീട് ഞാൻ കുടമാളൂർ ജനാർദ്ദനൻ എന്ന പുല്ലാങ്കുഴൽ വിദഗ്ധന്റെ കീഴിൽ വോക്കല് അഭ്യസിച്ചു. അപ്പൊ ശരിക്കും അവിടെ നിന്നാണ് ഞാൻ മ്യൂസിക്കിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, സംഗീതം എങ്ങനെയൊക്കെയാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക, നമ്മുടെ കാഴ്ചപ്പാട് മൊത്തം ഒരു മാറ്റുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു അവിടെ കിട്ടിയത്. സോ എന്തുകൊണ്ടും ഞാൻ എന്തെങ്കിലും പാടുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതെല്ലാം തന്നെ ജനാ സാറിന്റെ ഒരു ശിക്ഷണത്തിന്റെ ഫലം മാത്രമാണെന്ന് ഞാൻ
വിശ്വസിക്കുന്നു. പക്ഷേ ഇതിൽ തന്നെ ഒരു മ്യൂസിക് രംഗമായി എടുത്തു കഴിഞ്ഞപ്പോഴും ഒരു വലിയ റിസ്ക് ഏറ്റെടുക്കാൻ സൂരജ് തയ്യാറായെന്ന് തോന്നുന്നുണ്ട്. കാരണം കേരളത്തിൽ ബാൻഡ് മ്യൂസിക്കിന് കാര്യമായിട്ടുള്ള അവസരങ്ങൾ കാര്യമായി കിട്ടുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. എന്നിട്ട് പോലും ജോലി പോലും വേണ്ടെന്ന് വെച്ച് ഒരു ബാൻഡ് മസാല കോഫി എന്നൊരു ബാൻഡ് തുടങ്ങുകയും അത് തന്നെ ജീവിതമാർഗമാക്കി എടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ധൈര്യം എങ്ങനെ വന്നു?
ഇത് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നമാണ്. കാരണം നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഇപ്പൊ പാട്ടുകാരനോ ചിത്രകാരനോ അല്ലെങ്കിൽ ഒരു സ്കൾപ്ചറോ അല്ലെങ്കിൽ ഒരു ഡാൻസറോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം അവരെ ഒരു അത് അവരുടെ ഒരു പ്രൊഫഷനായിട്ട് ആണ്, അത് അവരുടെ ജോലിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം അത് ഓ അതൊരു കലാകാരൻ, പക്ഷെ നിങ്ങൾക്ക് എന്താണ് ജോലി എന്ന് ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷെ ഇത് അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇത് തന്നെയാണ് എന്റെ ജോലി, ഇത് തന്നെയാണ് എന്റെ പ്രൊഫഷൻ. അപ്പോ ഇതിൽ നിന്നും അപ്പൊ നമ്മളെല്ലാരും ഈ സമൂഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എല്ലാം സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു പണത്തിന്റെ ബേസിലാണ് നമ്മൾ കാര്യങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ. ഇപ്പം കലാകാരൻ എന്നോട് നമുക്ക് ജീവിക്കാൻ പറ്റും, ഈ റിസ്ക് ഫാക്ടർ വരുന്നത് അവിടെ തന്നെയാണ്, നമ്മൾ സെക്യൂർഡാണോ ജീവിതം. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ ജീവിതമേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും നമുക്ക് സെക്യൂർ ആണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഒരു ആംഗിളിലാണ്, ഞാൻ ഒരു ഫിലോസഫിക്കൽ ആംഗിളിലാണ് ഞാൻ ഈ ജീവിതത്തെ കാണുന്നത്. പിന്നെ ഈ മ്യൂസിക്കലി അസോസിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എനിക്ക് വേറൊരു ജോലി ചെയ്താലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അപ്പൊ ഞാൻ എന്റെ സാറ്റിസ്ഫാക്ഷൻ, ഞാൻ അവിടെ കുറച്ച് സ്വാർത്ഥനാകുകയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് സന്തോഷം അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ വേണ്ടത് ഇതാണ് എന്നുള്ളത് ഞാനൊരു പോയിന്റിൽ തിരിച്ചറിഞ്ഞു. സോ അപ്പം അതുകൊണ്ട് അതിൽ ഞാൻ പരമസംതൃപ്തനാണ്. അതിലിപ്പോ അത് മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല, അതിനും പുറമേ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിനും പുറമേ സന്തോഷം സമാധാനം നമുക്ക് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. സോ അങ്ങനെയാണ് മ്യൂസിക് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ബാൻഡ് മ്യൂസിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കേരളത്തിൽ വളരെ ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കാണ് ബാൻഡ് മ്യൂസിക്. പക്ഷേ ഇനിയും ഒരുപാട് ബാൻഡ്സ് കടന്നു വരേണ്ടതായിട്ടുണ്ട്, കടന്നു വരുന്നുണ്ട്. പിന്നെ കാലം മാറുന്നതനുസരിച്ച് അതിനുള്ള നല്ല നല്ല ഡാൻസ് വരുമ്പോഴും നല്ല നല്ല മ്യൂസിക് വരുമ്പോഴത്തേക്കും എല്ലാരും അത് കേൾക്കാൻ റെഡിയാവും, അത് സന്നദ്ധരാവും. സോ അപ്പോ നമ്മളൊരു മുൻകൂട്ടി ഒരു ഇത് ഇങ്ങനെ ഇത് ഹിറ്റാക്കണമെന്നൊരു തീരുമാനത്തോടു കൂടി അല്ല ഇതൊന്നും ചെയ്യുന്നത്, നമ്മളുടെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ്. അതുകൊണ്ട് എല്ലാ മ്യൂസിഷ്യൻസിനോടും നിങ്ങൾ എന്തായാലും സമൂഹം ഇനി രണ്ടാമതൊരു നിങ്ങൾ എന്താണ് ജോലി എന്ന് ചോദിക്കരുതെന്നും കൂടി ഞാൻ അപേക്ഷിക്കുന്നു.
ഒരു പാട്ട് പാടുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് അയാൾ എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളത് തീർച്ചയായും.
അതെ, അതേപോലെ ചില പാട്ടുകാരുണ്ട്, ചില പാർട്ടിയും പാട്ട് ചെയ്തിട്ട് ബാക്കി ജോലി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതിനൊന്നും എനിക്കൊരു തെറ്റുമില്ല. കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് എന്റെ ഒരു പോരായ്മയാണോ അല്ലെങ്കിൽ എന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ
പക്ഷേ ഈ സൂരജ് പറഞ്ഞായിരുന്നല്ലോ ഇപ്പൊ മോണിറ്ററി ബെനിഫിറ്റ് എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി സംതൃപ്തിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ബാൻഡ് കൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചു പോകാൻ കഴിയും, അത്രയ്ക്കുള്ള അവസരങ്ങളുണ്ടോ മലയാളത്തിൽ?
തീർച്ചയായും അത് ഞാൻ ഒരു ബാൻഡ് കൊണ്ട് ജീവിക്കുന്നതിനേക്കാളും സംഗീതം കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നതിന് എന്നാണ് ഈ ഉത്തരം പറഞ്ഞ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ബാൻഡ് മ്യൂസിക്കും സംഗീതത്തിന്റെ ഭാഗമാണ്. അപ്പം മ്യൂസിക് ആണ് നമ്മളെ നമ്മളെ ജീവിക്കാനുള്ള ഒരു കാര്യമായിട്ട് ഒരു ഒരു നമ്മൾ ബാങ്കിൽ പോയി ജോലി ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സ്കൂളിൽ ജോലി ചെയ്യുന്ന പോലെയുള്ള ഒരു കാര്യമല്ലല്ലോ ഈ മ്യൂസിക് നമ്മള് ചെയ്യുന്നത്. അപ്പം ഒരു സ്കൂളിൽ പോയി ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാങ്കിൽ പോയി ജോലി ചെയ്യുമ്പോൾ നമുക്ക് മിക്സഡ് സാലറി വരും. ഇതിനകത്ത് അങ്ങനെയില്ല, കാരണം നമുക്ക് പരിപാടികൾക്കനുസരിച്ചാണ് നമ്മുടെ കാശ് വരുന്നത്. പക്ഷെ പരിപാടികൾ നടക്കുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരു അതാ ഞാൻ പറയാം, കുറച്ച് മുന്നേ പറയാം, ഒരു ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന എല്ലാവർക്കും അതിന്റെയുള്ള അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട്.
തീർച്ചയായും. ഈ ഒരു യുവതലമുറയ്ക്ക് ഇപ്പോൾ, നേരത്തെ ആദ്യം സൂരജ് പറഞ്ഞ പോലെ യുവതലമുറയ്ക്ക് മസാല കോഫി ബാൻഡ് എന്താണെന്ന് കൃത്യമായി അറിയാമായിരിക്കും. പക്ഷേ ഈ പരിപാടി കേൾക്കുന്ന ഒരു അല്പം പ്രായമേറിയ തലമുറയ്ക്ക് ഒരു പക്ഷേ അറിയുന്നുണ്ടാകില്ല മസാല കോഫി എന്നൊരു ബാൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ. അതിൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന പാട്ടിന്റെ ഏതാനും വരികളൊന്ന് പാടാൻ കഴിയുമോ?
മസാല കോഫി ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ബാൻഡാണ്. മസാല കോഫി നമ്മുടെ നാട്ടിലെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഇപ്പോ നമ്മുടെയൊക്കെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് യങ്സ്റ്റേഴ്സിന്റെ കൈ ഇടയിൽ നിന്ന് തന്നെയാണ്. ഈവൻ മുതിർന്ന ആൾക്കാരും മസാല കോഫി കേട്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാറുണ്ട്. ഇപ്പൊ ഞങ്ങൾ ചെന്നൈയിലും ബാക്കി സിറ്റീസിലൊക്കെ ഷോ നടത്തുമ്പോഴത്തേക്കും അവിടെ വരുന്ന ക്രൗഡിനെ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് എല്ലാ അങ്ങനെ ഒരു ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ല. ഇത് ഒരു യുവതലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് മാത്രമാണെന്നൊന്നും പറയാൻ കഴിയില്ല. മസാല കോഫിയിൽ ഞങ്ങളുടെ ഒറിജിനൽ കോമ്പോസിഷൻസ് ആണ് ഞങ്ങൾ അധികവും ചെയ്യുന്നത്. കൂട്ടത്തിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമാ പാട്ടുകളുടെ കവർ വേർഷൻസും ഞങ്ങളുടെ വേർഷൻസും ഞങ്ങൾ പെർഫോം ചെയ്യാറുണ്ട്. ഗ്രാജുവലി ഞങ്ങളിപ്പോ ഞങ്ങളുടെ ഫസ്റ്റ് ആൽബം, ഞങ്ങളുടെ ഒറിജിനൽസ്, ഞങ്ങളുടെ ഓൺ കോമ്പോസിഷൻസിന്റെ ആൽബം ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ആൽബം, ഫസ്റ്റ് ആൽബം പുറത്തിറങ്ങുന്നതായിരിക്കും. അതിനുശേഷം ഗ്രാജുവലി ഞങ്ങൾ ഒരുപാട് മ്യൂസിക് ഫെസ്റ്റിവൽസ്, ഇന്ത്യക്കും ഇന്ത്യക്ക് പുറത്തും ഒരുപാട് മ്യൂസിക് ഫെസ്റ്റിവൽസ്, ബാൻഡ് ഫെസ്റ്റിവൽസ് നടക്കുന്നുണ്ട്. അവിടെയൊക്കെ പെർഫോം ചെയ്യണമെന്നാണ് മസാല കോഫിയുടെ ഒരു എയിം ആയിട്ട്, അങ്ങനെ ഒരു എയിം ആയിട്ടാണ് മസാല കോഫി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മസാല കോഫിയുടെ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ കഴിയുമോ?
തീർച്ചയായും. ഈ മസാല കോഫി റീസെന്റ് ആയിട്ട് പുറത്തിറക്കിയ ഒരു മ്യൂസിക് വീഡിയോ ആണ്, ഞങ്ങളുടെ ഫസ്റ്റ് മ്യൂസിക് വീഡിയോ ആണ്. അതൊരു നമ്മുടെ കാവാലം സാറിന് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്തത്. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം, കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നകം പോകാൻ ചന്ദനം വേണം, ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം.
സൂരജ് ബടിയ, ഒരു പാട്ട് ഓസ്കാർ നോമിനേഷനിലും എത്തിയിരുന്നു തോന്നുന്നു അല്ലേ, കാമസൂത്ര 3D-യിലെ ഒരു പാട്ട്?
അതെ അതെ അതെ, അതെന്റെ ആദ്യത്തെ ഹിന്ദി പാട്ടാണ്. അത് ഓസ്കാർ നോമിനേഷന് പോയിരുന്നു. ഇതുപോലെ തന്നെയാണ്, തികച്ചും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതിന്റെ മ്യൂസിക് ഡയറക്ടർ ശ്രീജിത്ത് സച്ചിൻ, അവര് മുന്നേ തന്നെ ഞാൻ അവർക്ക് ഒരുപാട് പ്രോജക്ട്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ. അപ്പം അവരാണ് ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ, കാമസൂത്ര 3D-യിലെ ചിത്രത്തിന്റെ. അപ്പോ ഒരു സുപ്രഭാതത്തിൽ പത്രം വായിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്, അല്ല അതിന്റെ തല ഇങ്ങനെ അതിന്റെ ഈ ഓസ്കാർ നോമിനേറ്റഡ് ചിത്രങ്ങളുടെ പട്ടിക വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഓ കാമസൂത്രത്തിലെ ഈ പാട്ടുകൾ, രണ്ട് പാട്ടുകൾ പോയി അതിലൊരു പാട്ട് ഞാനാണ് പാടിയത്, നോമിനേറ്റഡ് ആണെന്നുള്ള കാര്യം ഒരുപാട് സന്തോഷം തോന്നുന്നു.
തീർച്ചയായും, അധികം ആർക്കും അറിയില്ലായിരിക്കും തോന്നുന്നു, ഇപ്പോഴും സൂരജിനെ കുറിച്ച് പറയുമ്പോഴും ആ ഒരു ഓസ്കാർ നോമിനേഷൻ വരെ എത്തിയ ഒരു ഗായകനാണെന്നുള്ള അറിയില്ലെന്ന് തോന്നുന്നു പലർക്കും.
അതെ, ഞാനത് അതിപ്പോ ഞാനെങ്ങനെ പറയും, കാരണം അത് അത് അറിയേണ്ട സമയമാകുമ്പോ എല്ലാം അറിഞ്ഞോളും. അറിയിക്കാൻ വേണ്ടി നമ്മളൊരു പ്രത്യേകിച്ച് ഒരു എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഓക്കെ, എന്തായാലും ഇപ്പോ അവസാനമായി, ഇനിയിപ്പോൾ കൂടുതലായി എവിടെയായിരിക്കും ഈ അവാർഡോടെ മലയാള സിനിമയിലേക്ക് കൂടുതലായി എത്തുമോ, മലയാള സിനിമയിൽ സ്ഥിരമായി സൂരജിന്റെ പാട്ടുകൾ ഇനി ഉണ്ടാകുമോ, എന്താണ് സൂരജിന്റെ ഒരു പ്രതീക്ഷ?
അതെനിക്കറിയില്ല, കാരണം മലയാള സിനിമയിലെ പാട്ടുകൾ ഞാൻ ഒരിക്കലും റെക്കോർഡിങ്ങിന് ഒരു മ്യൂസിക് കമ്പോസർ വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. സോ അപ്പോ ആര് ആര് വിളിച്ചാലും ഞാൻ എന്തായാലും എന്റെ അക്കൗണ്ട് ആവുന്ന രീതിയിൽ ഞാൻ സഹകരിക്കും, കാരണം ഞാൻ പാട്ട് പാടും. അപ്പോ അപ്പം മലയാളത്തിൽ കൂടുതൽ പാടുമോ തമിഴിൽ കൂടുതൽ പാടുമോ തെലുങ്കിൽ പാടുമോ എന്ന് അറിയില്ല, എവിടെ നിന്നൊക്കെയാണോ ചാൻസസ് വരുന്നത് അവിടെ നിന്നൊക്കെ അവിടെയൊക്കെ പാടും.
തീർച്ചയായും എന്തായാലും നമുക്ക് കാത്തിരിക്കാം സൂരജിന്റെ കൂടുതൽ പാട്ടുകൾക്ക് വേണ്ടി. സൂരജ് നമുക്ക് അവസാനിപ്പിക്കും മുമ്പ് എന്തായാലും നമുക്ക് വേണ്ടി ഒരു മസാല കോഫിയുടെ ഒറിജിനൽ സോങ് കൂടെ ഒരെണ്ണം ഏതാനും വരികളൊന്ന് പാടാമോ?
ഇത് മസാല കോഫിയുടെ ഓടി ഓടി എന്ന് പറയുന്ന പാട്ടാണ്. ഇത് എഴുതിയത് ജി കെ ബി എന്ന് പറയുന്ന തമിഴ് ലിറിസ്റ്റാണ്. ഈ പാട്ട് തമിഴിലാണ്. ഈ പാട്ടിന്റെ വേർഷൻ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ കേട്ടിട്ടില്ലെങ്കിൽ, ഞാൻ പാടുന്നത് മൂലം നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ, യൂട്യൂബിലുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ പാട്ട് യൂട്യൂബിൽ നിന്ന് കേൾക്കണം എന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഈ പാട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളെല്ലാരും നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മളെല്ലാരും ഈ ജീവിതത്തിൽ നമ്മളിങ്ങനെ പണത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്വന്തം എന്താണെന്നോ ബന്ധമെന്നോ അർത്ഥമില്ല. കാരണം തൊട്ടടുത്ത് ഒരു മരണം നടന്നപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അത്രയും ബിസി ലൈഫിൽ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന് കുറച്ചൊരു പോസ് എടുത്തിട്ട് നമ്മളെ സ്വന്തമായി ചിന്തിക്കാനും, നമ്മളെ തന്നെ വലിയ നമ്മളെ എന്തിനാണ് ഈ ജീവിതം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് എനിക്ക് ആ ഒരു കാര്യമായി ആലോചിക്കണം, ഒരു സെൽഫ് റിയലൈസേഷൻ നടത്തണം എന്ന് പറയുന്ന ഒരു പാട്ടാണ് ഓടി ഓടി. ഉലകേ നീ എന്നും പുരിയാതെ പുതിരുന്ത ദിനമും വിടുകിൻറായ് ഉണക്കെന്നേ, തനിയേ നാൻ കാണും കാഴ്ചികൾ കലകണ്ട നാനും നകർകിൻറേൻ എനക്കെന്നേ, ഇരുളിലേ കഴിയിലേ ഇറക്കങ്ങൾ കരയിടേ മനിതമും ശിരിക്കതേ മരണങ്ങൾ ഇനിക്കതേ വിരക്തിയിൽ വിടിയതേ ഇളമനം തുടിക്കതേ മാറ്റങ്ങൾ ഇല്ലയേ മരുത്തിട വലിക്കതേ, ഓടി 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 ഉന്നെ തേടി ഉലകം താണ്ടി സുയങ്ങൾ കാട്ടും മുഖങ്ങൾ മാറ്റി ഉന്നെ തേടിപ്പോ, ഓടി 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 പണത്തെ തുറക്കും പണ്ടൈ താണ്ടി മനിതം നീക്കും ഉയർച്ചിക്കൊണ്ട് ഉണ്മൈ തേടിപ്പോ.
തീർച്ചയായും വളരെയധികം നന്ദി സൂരജ് സന്തോഷ്, ഇത്രയും നേരം ഓസ്ട്രേലിയൻ മലയാളികളോട് SBS മലയാളത്തിലൂടെ സംസാരിച്ചതിന്. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും.
താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം അങ്ങോട്ട് സംസാരിക്കാൻ സാധിച്ചതിൽ. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികളോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇനിയും പാട്ടുകൾ കേൾക്കുക, എല്ലാ ഡാൻസിനും കേൾക്കുക, എല്ലാ ഡാൻസിനും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.
ആലായാൽ തറ വേണം അടുത്തോരം ബലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം.
ഭരതൻ നല്ലു പറവാൻ പൈങ്കിളി നല്ലു
പടയ്ക്കു